Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ലത്തീൻ റീതിയിലെ ആരാധനക്രമം അനുസരിച്ചുള്ള ഞായറാഴ്ചത്തെ സുവിശേഷ ഭാഗത്തിൻ്റെ വിചിന്തനമാണ് ഇന്ന്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 37 വരെ വാക്യങ്ങൾ.
അപ്പോൾ ഒരു നിയമജ്ഞൻ എഴുന്നേറ്റ് നിന്ന് അവനെ പരീക്ഷിക്കുവാൻ ചോദിച്ചു, ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അവൻ ചോദിച്ചു, നിയമത്തിൽ എന്തെഴുതിയിരിക്കുന്നു? നീ എന്ത് വായിക്കുന്നു? അവൻ ഉത്തരം പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം, നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെയും. അവൻ പ്രതിവചിച്ചു, നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു, ഇതനുസരിച്ച് പ്രവർത്തിക്കുക, നീ ജീവിക്കും. എന്നാൽ അവൻ തന്നെ തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച് യേശുവിനോട് ചോദിച്ചു, ആരാണ് എൻ്റെ അയൽക്കാരൻ? യേശു പറഞ്ഞു, ഒരുവൻ ജെറുസലമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോവുകയായിരുന്നു. അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു. അവർ അവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർത്ഥപ്രാണനാക്കിയിട്ട് പൊയ്ക്കളഞ്ഞു. ഒരു പുരോഹിതൻ ആ വഴിയെ വന്നു. അവനെ കണ്ട് മറുവശത്തുകൂടെ കടന്നുപോയി. അതുപോലെ ഒരു ലേവായനും അവിടെ വന്നപ്പോൾ അവനെ കണ്ടെങ്കിലും കടന്നുപോയി. എന്നാൽ ഒരു സമരിയക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്നു. അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്ത് ചെന്ന് എണ്ണയും വീഞ്ഞും ഒഴിച്ച് അവൻ്റെ മുറിവുകൾ വെച്ച് കെട്ടി തൻ്റെ കഴുതയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുവന്ന് പരിചരിച്ചു. അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ 2 ദനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം, കൂടുതലായി എന്തെങ്കിലും ചിലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട ആ മനുഷ്യന് ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി വർത്തിച്ചത്? അവനോട് കരുണ കാണിച്ചവനെന്ന് ആ നിയമജ്ഞൻ പറഞ്ഞു. യേശു പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക.
ഉയർന്ന ജാതിക്കാർ താഴ്ന്ന ജാതിക്കാരോട് എങ്ങനെ പെരുമാറണമെന്നതിന് പുരാതന ഇന്ത്യയിലും എന്തിന് നമ്മുടെ കേരളത്തിൽ തന്നെയും നമ്മുടെ ഓരോ സംസ്ഥാനങ്ങളിലും ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിലും സാമൂഹ്യ ചട്ടങ്ങളുണ്ടായിരുന്നു എന്നോർക്കണം. മേലാളന്മാരോട് കീഴാളന്മാർ എങ്ങനെയാണ് പെരുമാറേണ്ടത്, കീഴ്ജാതിക്കാർക്ക് മേൽജാതിക്കാരെ എത്രത്തോളം സമീപിക്കാം എന്നിങ്ങനെ നിരവധി നിയമങ്ങളുണ്ടായിരുന്നു. ഉയർന്ന സമുദായ ഗ്രൂപ്പുകളുടെ അന്തസ്സും അധികാരവും ധനവും സ്ഥാനമാനങ്ങളുമൊക്കെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയായിരുന്നു ഇത്തരം മാമൂലുകൾ, ജാതി വ്യവസ്ഥിതികൾ എന്നോർക്കണം. അതിൻ്റെ അംശങ്ങൾ ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നത് പലരും ഉറക്കെ സമ്മതിക്കുകയില്ല എങ്കിലും കാര്യങ്ങൾക്ക് ഇനിയും വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം. അതിനാൽ അയൽക്കാരനെ സ്നേഹിക്കുക എന്നതിന് സ്വന്തം സമുദായക്കാരെ സ്നേഹിക്കൂ എന്നും അന്യസമുദായക്കാരെ ദ്രോഹിക്കൂ എന്നും അർത്ഥം വരുന്നുണ്ട്. 1936 വരെ മാറുമറയ്ക്കുന്നതിനും മുട്ടിന് താഴെ മുണ്ടെടുക്കാനും ഇഴവ സ്ത്രീകളെ നമ്മുടെ കേരളത്തിൽ ഉയർന്ന ജാതിക്കാർ അനുവദിച്ചിരുന്നില്ല എന്നോർക്കണം. ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച ശേഷവും ജാതി വ്യവസ്ഥിതി പലരും സൗകര്യാർത്ഥം ഇന്നും പാലിച്ചു പോരുന്നുണ്ട്. ക്രൈസ്തവരുടെ ഇടയിൽ പോലും ഇന്ന് ഈ വിവേചനമുണ്ട്. അതിനെ പിന്താങ്ങുന്ന മതനേതാക്കന്മാരും സാമൂഹ്യ നേതാക്കന്മാരുമുണ്ട് എന്ന പരാതിയുമായിട്ട് തമിഴ്നാട്ടിൽ നിന്നും ഈ അടുത്ത കാലത്ത് June 1 ഒരു പ്രതിനിധി സംഘം പാപ്പ ഫ്രാൻസിസിൻ്റെ മുന്നിൽ നിവേദനവുമായി എത്തിയിരുന്നു എന്നത് ഒരു ഉദാഹരണം മാത്രമാണ്. ജാതി വ്യവസ്ഥിതിയുടെയും ഉച്ചനീചത്വത്തിൻ്റെയും പ്രത്യാഘാതമാണ് ഇന്ന് ക്രിസ്തു പറഞ്ഞ കഥയിൽ നാം കാണുന്നത്. ജെറൂസലേമിൽ നിന്ന് ജെറിക്കോയിലേക്കുള്ള വഴി 17 മൈലുകളായിട്ട് 3,300 അടി താഴ്ചയിലേക്ക് പാറക്കെട്ടുകളിലൂടെയുള്ള ഇറക്കമാണ്. കള്ളന്മാർക്ക് പതിയിരുന്ന് ആക്രമിക്കാൻ സഹായിക്കുന്ന പറ്റിയ ഇടുങ്ങിയ പാതയാണത്. ആ വഴി ഇതാ ഒരു മനുഷ്യൻ വന്നു. അയാൾ കള്ളന്മാരുടെ കയ്യിൽപ്പെട്ടു. വളരെ ക്രൂരമായ ആക്രമണ വിധേയനായി വഴിയിൽ വീണുകിടക്കുന്നൊരു മനുഷ്യന് ആ മനുഷ്യനോട് മറ്റുള്ളവരെങ്ങനെ പ്രതികരിക്കുന്നു എന്ന കാര്യമാണ് വളരെ വിശദമായിട്ട് ക്രിസ്തു ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മോട് പറഞ്ഞത്. അത് അവിടെ പ്രതീക്ഷയുടെ ഒരു കിരണം വിരിഞ്ഞു. ആരോ ആ വഴി കടന്നു വന്നു. ഒരു പുരോഹിതനാണത്. ആ വഴിയെ യാദൃച്ഛികമായി വന്നതാണ്. വീണുകിടക്കുന്ന മനുഷ്യന് അദ്ദേഹം ആശ്വാസം കൊടുക്കുമെന്നെല്ലാവരും വിചാരിച്ചു. എന്നാൽ നമ്മുടെ പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ട് ആ പുരോഹിതൻ വഴിമാറിപ്പോയി. പിന്നെ ആ പുരോഹിതൻ്റെ പിറകെ വന്നത് ഒരു ദേവാലയ ശുശ്രൂഷിയാണ്, ഒരു ലേവ്യനാണ്. അദ്ദേഹവും ഈ വൈദികനെ പോലെ തന്നെ, ഈ പുരോഹിതനെ പോലെ തന്നെ വഴിമാറിപ്പോയി കളഞ്ഞു. പുരോഹിതൻ, പിന്നെ അതിനുശേഷം ഒരു ലേവ്യൻ, ഒരു ദേവാലയ ശുശ്രൂഷി, ഇനി വരുന്നത് ഒരു നാട്ടുകാരൻ, ഇസ്രായേൽക്കാരനായിരിക്കാം. കഥാതന്തു കേട്ടിരിക്കുന്നവർ അങ്ങനെ ആയിരിക്കാം പ്രതീക്ഷിച്ചത്. കഥയിൽ ക്രിസ്തു അപ്രതീക്ഷിതത്വം കലർത്തുകയാണ്. മൂന്നാമതായി വന്നത് ഒരു സമറിയക്കാരനാണ്, ഒരു വിജാതീയനാണ്. അൽമായനെ പുരോഹിതർക്കെതിരെ തിരിക്കാമെന്ന നമ്മുടെ മോഹവും ക്രിസ്തു അവിടെ ചിതറിക്കുകയാണ്. വീണുകിടക്കുന്ന മനുഷ്യൻ്റെ ശത്രു സമുദായത്തിൽപ്പെട്ട ഒരാളാണ് കഥയിൽ ക്രിസ്തു പിന്നെ കൊണ്ടുവരുന്നത്, സമറിയക്കാരൻ. എന്നാൽ അവരുടെ പ്രതിനിധിയെ തന്നെയാണ് ഇവിടെ മുഖ്യ കഥാപാത്രമായിട്ട് ക്രിസ്തു കൊണ്ടുവന്നിരിക്കുന്നത്. സമുദായത്തിലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മനുഷ്യനുണ്ടാക്കി വെച്ച മാമൂലുകളെ ഇടിച്ചു തകർക്കുകയാണ് ക്രിസ്തു. ജാതി, മതം, വംശം, ദേശം, വർണ്ണം ഇവയൊക്കെ മനുഷ്യനിർമ്മിതമാണ്. ചിലർക്ക് മറ്റുള്ളവരെ ചിലരെ ഭരിക്കാനും ചൂഷണം ചെയ്യാനും വേണ്ടി നിർമ്മിക്കപ്പെട്ട അതിർവരമ്പുകൾ മാത്രമാണവ. ക്രിസ്തു ഇവയെ ശക്തമായി എതിർക്കുന്നു, തച്ചു തകർത്ത് സ്വാതന്ത്ര്യം നൽകുന്നു. വീണുകിടക്കുന്ന മനുഷ്യന് ആവശ്യം വൈദ്യസഹായമാണ്. അത് മുസ്ലിമിൽ നിന്നായാലും ക്രിസ്ത്യാനിയിൽ നിന്നായാലും ഒരു ബ്രാഹ്മണനിൽ നിന്നോ പുലയനിൽ നിന്നോ പറയനിൽ നിന്നോ ആരിൽ നിന്നോ ആയാലും ഭേദമുണ്ടോ? ആവശ്യക്കാരന് ഔചിത്യമില്ലല്ലോ. സഹായിക്കുമെന്ന് നാം കരുതിയ വ്യക്തികളുടെ സമൂഹത്തിലെ സ്ഥാനം കൃത്യമായി കഥയിൽ എടുത്തു പറയുന്നുണ്ട്. പുരോഹിതൻ, ലേവ്യൻ, സമറിയക്കാരൻ. എന്നാൽ വീണുകിടക്കുന്ന മനുഷ്യൻ്റെ വർഗവും വംശവും മതവും ജാതിയും എന്താണെന്ന് ആരും പറഞ്ഞില്ലല്ലോ. ഇല്ല, ഊഹിക്കണം. അയാൾ യഹൂദനായ നാട്ടുകാരനായിരുന്നിരിക്കണം. അത് ആരുമാവട്ടെ, അപകടത്തിൽപ്പെട്ടവനെ സഹായിക്കുക എന്നതാണ് കാരുണ്യം, സ്നേഹം, മനുഷ്യത്വം. ഭൂമിയുടെ പരിപൂർണ സൗഖ്യമായിരുന്നു ക്രിസ്തുവിൻ്റെ സ്വപ്നം. സൗഖ്യം ശരീരവുമായി മാത്രം ബന്ധപ്പെട്ട ഒന്നായിരുന്നില്ല അവിടത്തേക്ക്. കണ്ണുണ്ടായിരുന്നിട്ടും കാണാതിരിക്കുക, ചെവിയുണ്ടായിരുന്നിട്ടും കേൾക്കാതിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിന് ശരീരത്തോടൊന്നും ചെയ്യാനില്ലെന്ന് നമുക്കറിയാം. ഒരാളുടെ എല്ലാ തലങ്ങളിലും തരങ്ങളിലുമുള്ള ശ്രേഷ്ഠത, ഡിഗ്നിറ്റി വീണ്ടെടുക്കുക എന്നതാണ് ക്രിസ്തുവിൻ്റെ മനസ്സിലെ സൗഖ്യദാനത്തിൻ്റെ അർത്ഥം. ശരീരമാണ് ദേവാലയമെന്ന് അവിടുന്ന് ഒരിക്കൽ പറയുന്നുണ്ട്. ഈ ദേവാലയം നിങ്ങൾ നശിപ്പിക്കൂ, 3 ദിവസം കൊണ്ട് ഞാനതിനെ പുനരുദ്ധരിക്കാം. യഹൂദർ ചോദിച്ചു, ഈ ദേവാലയം പണിയാൻ ഞങ്ങൾ 46 സംവത്സരം എടുത്തിട്ട് വെറും 3 ദിവസത്തിനകം നിങ്ങൾക്ക് പുനരുദ്ധരിക്കാനാകുമോ? എന്നാൽ അവിടുന്ന് പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ്. ശരീരത്തിന് ഉടലെന്നും മാനവരാശിയെന്നും സൂചനയുണ്ടാവണം. 2-3 പേർ കൂടുന്നതിൻ്റെ മധ്യേ ഞാനുണ്ടാകുമെന്നുള്ളതും മാനവ ശരീരമെന്ന ദേവാലയത്തിൻ്റെ ബലപ്പെടുത്തൽ തന്നെയാണ്. കല്ലുകൾ ചേർത്ത് വച്ചല്ല, കരങ്ങൾ കോർത്തു പിടിക്കുമ്പോഴാണ് ദേവാലയം രൂപപ്പെടുന്നതെന്നും ക്രിസ്തുവിനറിയാം. അവിടുന്ന് അത് പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യനെ കേന്ദ്രീകരിച്ചുള്ള ദൈവവിചാരമാണ് ആരോഗ്യകരമായ ആത്മീയത. മാനവരാശിയെ ദൈവം വേർതിരിക്കുന്നത്, തിരിച്ചറിയുന്നത് ആരാധിക്കുന്നവരും ആരാധിക്കാത്തവരുമെന്ന മാനദണ്ഡത്തിലല്ല, സ്നേഹിക്കുന്നവരും സ്നേഹിക്കാത്തവരുമെന്ന മുഴക്കോൽ ഉപയോഗിച്ചായിരിക്കും. ജോൺ ഓഫ് ദ ക്രോസിങ്ങിനെ പറയുന്നുണ്ട്, ഒടുവിൽ സ്നേഹമായിരിക്കും ഒരാളുടെ വിധിയാളൻ എന്ന്. നീ മനുഷ്യന് നൽകിയതൊക്കെ ദൈവത്തിനാണ് നേദിച്ചത്, മനുഷ്യന് നൽകാത്തതൊക്കെ ദൈവത്തിനും നിഷേധിക്കപ്പെടുകയാണ്. ക്രിസ്തുവിൻ്റെ മനസ്സിൽ എന്നതുപോലെ സഭയും സഭാമക്കളുടെ ജീവിതങ്ങളും പുനർനിർവചിക്കപ്പെടണം. ദേവാലയത്തേക്കാൾ ഒരാതുരാലയമായി സഭയെ കാണാൻ സാധിക്കുമോ? ഹോസ്പിസ് എന്നോ ഹോസ്പിറ്റൽ എന്നോ അതിനെ വിശേഷിപ്പിച്ചുകൊള്ളൂ. സൗഖ്യത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും ഉള്ളിടമാണത്. സുവിശേഷ ജീവിതത്തിൻ്റെ നടവഴികളിലേക്ക് പദമൂന്നുന്നവരെ സൗഖ്യപ്പെടുത്തുകയാണ് ക്രിസ്തു ശിഷ്യന്മാരുടെ ധർമ്മമെന്ന് അവിടുന്ന് ആവർത്തിച്ചുറപ്പിക്കുന്നു. മുഴുവൻ അജപാലന ശുശ്രൂഷയ്ക്കും കൂടി പറയാവുന്ന ഏക പദമാണ് സൗഖ്യം, ക്രിസ്തുവിൻ്റെ സൗഖ്യദാനം. തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ ക്രിസ്തു ഈ സൗഖ്യദാന ശുശ്രൂഷയിൽ ഏർപ്പെട്ടുവെന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ ദൃശ്യ അടയാളങ്ങളാണ് പീഡാനുഭവ യാത്രയുടെ തൊട്ടു മുൻപ് പോലും പത്രോസും മുറിപ്പെടുത്തിയ സൈനികനെ അവിടുന്ന് സൗഖ്യപ്പെടുത്തിയത്. മരണത്തിന് ശേഷവും അവൻ്റെ നെഞ്ചിൽ നിന്ന് വാർന്നു വീണ രക്തവും ജലവും ഒരുവന്റെ അന്ധതയെ സൂര്യവെളിച്ചത്തിലേക്ക് വീണ്ടെടുത്തുവെന്ന പാരമ്പര്യ കഥയും നാം ഓർക്കുന്നില്ലേ? വിശ്വത്തര ചലച്ചിത്രമായ ബെൻഹറിന്റെ അവസാന ഖണ്ഡത്തിൽ കാൽവരിയിൽ നിന്ന് വാർന്നൊലിച്ച രക്തകണങ്ങൾ ആ ശോകയാമത്തിൽ പെയ്തിറങ്ങിയ മഴയിൽ ഒലിച്ചിറങ്ങുകയാണ്. അവിടെ ക്രിസ്തുവിനെ തേടിയെത്തിയ ബെൻഹറിന്റെ രോഗഗ്രസ്തരായ സഹോദരിക്കും അമ്മയ്ക്കും അത്ഭുതകരമായി സൗഖ്യം ലഭിക്കുന്നത് കാൽവരിയിലെ ആ നിണമണിഞ്ഞ ജലധാരയിൽ സ്പർശിച്ചപ്പോഴാണ്. പാപവിമോചകനും സൗഖ്യദായകനുമായ ക്രിസ്തു നമ്മെ ഏവരെയും സകല ബന്ധനങ്ങളിൽ നിന്നും സ്വതന്ത്രരാക്കി നന്മയിൽ നയിക്കട്ടെ.
പാപവിമോചകനേശു ജീവദായകനേശു പാപത്തിൻ തടവറയെല്ലാം അച്യുതകർത്തവനേശുനാഥൻ പാപവിമോചകനേശു ജീവദായകനേശു പാപത്തിൻ തടവറയെല്ലാം അച്യുതകർത്തവനേശുനാഥൻ.
കെസ്റ്ററും സംഘവും ആലപിച്ചതാണ് ഈ ഗാനം. പ്രീമുസ് പെരിഞ്ചേരിയുടെ വരികളാണ്, സംഗീതം ബേണി ഇഗ്നിഷ്യസ്.
നമുക്കു ജീവൻ നൽകിടുവാനായി കാൽവരി മേലെ ബലിയായി തീർന്നവനേശു നമുക്കു ജീവൻ നൽകിടുവാനായി കാൽവരി മേലെ ബലിയായി തീർന്നവനേശു നാളിൽ പ്രാഭവമോടെ ഉത്ഥിതനായവനേശു സ്വപ്നത്തിൻ വരസാഫല്യം പോൽ സ്വർഗം തന്നവനേശു മൂന്നാം നാളിൽ പ്രാഭവമോടെ ഉത്ഥിതനായവനേശു സ്വപ്നത്തിൻ വരസാഫല്യം പോൽ സ്വർഗം തന്നവനേശു ഗണേശു ജീവദായകനേശു പാപത്തിൻ തടവറയെല്ലാം അച്യുതകർത്തവനേശുനാഥൻ.
ഫാദർ മൈക്കിൾ പനച്ചിക്കലിന്റെ സുവിശേഷ പാരായണവും ലത്തീൻ റീതിയിലെ ആരാധനക്രമമനുസരിച്ച് ഫാദർ വില്യം നെല്ലിക്കൽ തയ്യാറാക്കിയ സുവിശേഷ ചിന്തകളുമാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്.